കോഴിക്കോട് രൂപത അധ്യക്ഷൻ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ എഴുതുന്ന ലേഖനം ഈസ്റ്റർ കണ്ണുകൾ ഉണ്ടോ? കുറേ കാലം മുമ്പ് റഷ്യയിൽ സംഭവിച്ചൊരു കാര്യം ഈയിടെ വായിച്ചു. റഷ്യയിലെ വലിയ ഒരു നിരീശ്വരവാദി നിരീശ്വരത്വം പ്രസംഗിച്ചുകൊണ്ട് ഓടി നടക്കുമായിരുന്നു. ഒരിക്കൽ വലിയൊരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് ദൈവമില്ല എന്ന് അയാൾ സമർത്ഥിക്കുകയുണ്ടായി. തൻ്റെ പ്രസംഗം കഴിഞ്ഞയുടൻ ജനക്കൂട്ടത്തോടായി, നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഭയങ്കര നിശബ്ദതയായിരുന്നു. കാരണം അദ്ദേഹത്തെ അവർക്കെല്ലാം ഭയമായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവരിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് സ്റ്റേജിൽ വന്നു. ജനക്കൂട്ടത്തെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് കേട്ട ജനക്കൂട്ടം മുഴുവൻ ചാടി എഴുന്നേറ്റ് ഉച്ചത്തിൽ പറഞ്ഞു, അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഈ രണ്ട് കൊച്ചുവാചകങ്ങൾ ഈസ്റ്റർ ദിനത്തിൽ റഷ്യൻ ജനം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയുന്നതാണ്. നിരീശ്വരവാദം പ്രസംഗിക്കാൻ വന്നയാൾ നിശബ്ദനായി വേദി വിട്ടുപോയി എന്ന് പറയുന്നു. ഇതിൽ നിന്നും ഒരു സത്യം അയാൾക്ക് മനസ്സിലായി. ജനങ്ങളുടെ വിശ്വാസം എത്രമാത്രം അടിച്ചമർത്തിയാലും അതൊരിക്കൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. നാമും ഈസ്റ്റർ ദിനത്തിൽ വിളിച്ചു പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇനി മനുഷ്യൻ മരണത്തിൻ്റെ നിഴലിലല്ല, പാപത്തിൻ്റെ അടിമയുമല്ല. ക്രിസ്തു ഇവ രണ്ടിനെയും അതിജീവിച്ചുകൊണ്ട് നമ്മളെ വിമോചിപ്പിച്ചിരിക്കുന്നു. അവൻ ഇരുട്ടിനെ വെളിച്ചമാക്കി, മരണത്തെ ജീവനാക്കി, പാപമകറ്റി പുണ്യം കൊണ്ടുവന്നു. കർത്താവിൻ്റെ ഉയർപ്പോടുകൂടി കാലം നിത്യതയായി, ചരിത്രം യുഗാന്ത്യോന്മുഖമായി, മരണം ജീവനായി. അവൻ്റെ മേലിനി മരണത്തിന് ആധിപത്യമില്ല. നമുക്കിന്ന് വേണ്ടത് ഈസ്റ്റർ കണ്ണുകളാണ്. എന്ന് വെച്ചാൽ മരണത്തിൽ ജീവൻ കാണുക, കോഴിമുട്ടയിൽ കോഴിക്കുഞ്ഞിനെ കാണുക, പട്ടുനൂൽ പുഴുവിൽ വർണ്ണശബളമായ പൂമ്പാറ്റയെ കാണുക. ഈസ്റ്റർ കണ്ണുകളാണ് നമ്മെ ദർശനം ഉള്ളവരാക്കുന്നത്. ദർശനങ്ങൾ ഇല്ലാത്തവർ നിർഭാഗ്യരാണ്. കാരണം കാണുന്നതിനും അപ്പുറം അവർ ഒന്നും കാണുന്നില്ല. ഈജിപ്ത് യവന പുരാണങ്ങളിൽ ഒരു പക്ഷിയുടെ കഥയുണ്ട്. അതനുസരിച്ച് ഫീനിക്സ് പക്ഷി നൂറ്റാണ്ടുകളോളം ജീവിക്കുന്നു. കാലം പിന്നിടുമ്പോൾ തൻ്റെ വംശത്തിലുണ്ടായിരുന്ന മറ്റു പക്ഷികളൊക്കെ മരിച്ചു വീഴുന്നത് കണ്ട് ജീവിക്കാൻ ആഗ്രഹമില്ലാതെ ഫീനിക്സ് ആത്മാഹുതി നടത്തുവാൻ തീരുമാനിക്കുന്നു. മരുഭൂമിയിൽ ചിതയൊരുക്കപ്പെട്ടു. ഫീനിക്സ് അതിലേക്ക് ചാടുകയാണ്. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഐതിഹാസികമായ ജീവിതം ഒരുപിടി ചാരം മാത്രമായി തീരുന്നു. എല്ലാം അവിടെ അവസാനിച്ചുവെന്ന് തോന്നിയേക്കാം. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ ഇരുണ്ട ചാരത്തിൽ നിന്ന്, നിതാന്ത ശൂന്യതയിൽ നിന്ന് ഒരു കൊച്ചു ഫീനിക്സ് പക്ഷി ആകാശത്തേക്ക് പറന്നുയരുകയാണ്. ഫീനിക്സ് വീണ്ടും ജീവിക്കുന്നു. ഈ ഫീനിക്സ് പക്ഷിയിൽ ആദിമസഭയിലെ പിതാക്കന്മാർ വലിയൊരു പ്രതീക്ഷ കണ്ടെത്തി. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റതാണെന്ന്. ഫീനിക്സ് ജീവിക്കുന്നു, പുനരുദ്ധാനത്തിന്റെ പ്രതീകമായി. ഞാൻ മൃതനായിരുന്നു, ഇന്ന് ഞാൻ ജീവിക്കുന്നവനാണ് എന്ന് ക്രിസ്തുവും വിളിച്ചു പറയുന്നു. നിതാന്ത ശൂന്യതയ്ക്കുമപ്പുറം നമ്മെ കാത്തിരിക്കുന്നത് ജീവന്റെ തുടിപ്പുകളാണെന്ന്, ഉയർപ്പാണെന്ന് പഠിപ്പിക്കുന്നു. അവനിവിടെ ഇല്ല. മാലാഖമാർ സ്ത്രീകളോട് പറഞ്ഞത് അതാണ്. കാരണം അവനെ അടക്കം ചെയ്ത കല്ലറ ശൂന്യമായിരുന്നു. ഒന്നോർക്കണം, ആ കല്ലറ മാത്രമേ ശൂന്യമായിട്ടുള്ളൂ. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റുവെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്. എന്നാൽ ആ കല്ലറയൊഴികെ എല്ലായിടവും അവൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പുനരുദ്ധാനത്തോടുകൂടി ക്രിസ്തു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമായി. ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന മനുഷ്യനുള്ള ഉത്തരം ദൈവമില്ലാത്തത് എവിടെയാണ് എന്ന മറുചോദ്യമാണ്. ക്രിസ്തു എവിടെയെന്ന ചോദ്യത്തിന് ക്രിസ്തു ഇല്ലാത്തത് എവിടെയാണ് എന്ന് ചോദിക്കുവാൻ നമ്മൾ പ്രേരിതരാകും. ഇന്ന് ക്രിസ്തുവില്ലാത്ത ഒരിടവും ഈ പ്രപഞ്ചത്തിലില്ല. അവനെ തളച്ചിട്ട കല്ലറ ശൂന്യമാണ് എന്ന് പറയുമ്പോൾ ആ കല്ലറ അവൻ്റെ ഉയർപ്പിനുള്ള ഒരു സാക്ഷ്യമായി തീരുകയാണ്. അവൻ എവിടെയൊക്കെയാണ് ഉള്ളത്? കരയുന്നവനോടുകൂടെ. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയത്തോട് യേശു ചോദിക്കുന്നു, എന്തിനാണ് കരയുന്നത്? അവളെ അവൻ ഒരു വിളി വിളിക്കുന്നുണ്ട്, അവളുടെ ഹൃദയത്തെ ഉണർത്തുന്ന വിളി, മേരി. ആ വിളിയിൽ പൂത്തുലഞ്ഞ് അവൾ വിളിക്കുന്നു, റബ്ബോനി എന്ന്. ചരിത്രത്തിൽ കേട്ട വിളിയാണത്. ചരിത്രം സാക്ഷിയാണ്. ചുരുക്കത്തിൽ, ഉദ്ധിതനായ ക്രിസ്തു കരയുന്നവരോടൊപ്പമാണ്, ഭയപ്പെട്ടിരിക്കുന്നവരോടു കൂടെ. യഹൂദരെ ഭയന്ന് അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് കഥക് തുറക്കാതെ തന്നെ ഉദ്ധിതൻ കയറി വരുന്നു. അവരെ സമാധാനം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അടച്ചിട്ടിരിക്കുന്ന ഇടങ്ങളിൽ പോലും അവൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ അറിയണം. പരാജയങ്ങളുടെ നടുവിൽ ഉദ്ധിതനായ യേശു വീണ്ടും എത്തുന്നത് തിബേരിയൂസ് കടൽ തീരത്താണ്. ഒരു ചെറുമീൻ പോലും കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർ, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തെത്തുന്നു. നീ വിജയിക്കുമ്പോൾ നിന്റെ കൂടെ ധാരാളം പേരുണ്ടാകും. എന്നാൽ വലകൾ ശൂന്യമായ, ഒന്നും ആർക്കും കൊടുക്കാനില്ലാത്ത നാണക്കേടിൻ്റെ വേളയിലും നമ്മെ വിടാതെ പിന്തുടരുന്ന സാന്നിധ്യമാണ് ഉദ്ധിതൻ. പരാജിതർക്ക് ഒരു സുവിശേഷമായി മാറുന്നു ഉദ്ധിതൻ. അമ്മയെപ്പോലെ ഭക്ഷണം വിളമ്പി വെച്ച് അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആകുലതകളുടെ നടുവിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ ഓർക്കുന്നില്ലേ? നിരാശപ്പെട്ട്, സംശയിച്ച്, തർക്കിച്ച്, ആകുലപ്പെട്ട് യാത്ര ചെയ്ത അവർക്കൊപ്പം മൂന്നാമതൊരു സാന്നിധ്യമായി ഉദ്ധിതൻ എത്തുന്നുണ്ട്. നമ്മൾ തനിയെയാണെന്ന് തോന്നുമ്പോൾ, ജീവിതം അവസാനിപ്പിച്ച് കളയാം എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ അവൻ സ്നേഹമായി, അപ്പമായി, വ്യാഖ്യാനങ്ങളായി, സാന്ത്വനമായി നമ്മുടെ ചാരയെത്തുന്നു. തകരുന്ന, തളരുന്ന ഏതൊരു ഹൃദയത്തിനും ജ്വലനം നൽകുന്നത് ഉദ്ധിതൻ്റെ സാന്നിധ്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അവനെ അടക്കിയ കല്ലറ മാത്രമാണ് ശൂന്യമായിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും എപ്പോഴും ഉദ്ധിതന്റെ സാന്നിധ്യമുണ്ടെന്ന് ഓർമ്മിക്കണം. അവൻ മുറിവുകളൊക്കെ തിരുമുറിവുകളാക്കുന്നു. ആകാശം പിളർക്കുന്ന നിലവിളികൾക്കൊക്കെ മൂന്നാം നാൾ ഉത്തരം നൽകുന്നു. തിന്മയുടെ അട്ടഹാസങ്ങളെല്ലാം മൂന്നാം നാൾ മുഴങ്ങുന്ന ഉയർപ്പിന്റെ വിജയപേരിക്ക് മുമ്പിൽ നിഷ്പ്രഭമാകുന്നു. അതെ, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമുക്ക് ജീവൻ നൽകാൻ, വെളിച്ചം നൽകാൻ, പ്രത്യാശ നൽകാൻ എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ. വിളിച്ചു പറയാം നമുക്ക്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റു.